ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് ഒരു സ്ത്രീയും പെൺകുട്ടിയും ഉൾപ്പെടെ നാലുപേരെ സേനാംഗങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തി. സൈന്യം ഉൾപ്പെട്ട സംയുക്ത സംഘം 6 സോണുകളിൽ തെരച്ചിൽ തുടരുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ഗവർണർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഡൽഹിയിൽ ഇന്ന് ആരംഭിക്കും. നാളെ കർക്കിടക വാവ്. പ്രമുഖ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും പിതൃക്കൾക്ക് വിശ്വാസികൾ ബലിതർപ്പണം നടത്തും. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിനം ഉച്ചകഴിഞ്ഞ് കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് ഒരു സ്ത്രീയും പെൺകുട്ടിയും ഉൾപ്പെടെ 4 പേരെ സേനാംഗങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തി. ഇവരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ സൈന്യം ഉൾപ്പെട്ട സംയുക്ത സംഘം 6 സോണുകളായി തിരിഞ്ഞ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പോലീസും NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, MEG എന്നിവയും 30 അംഗസംഘത്തിലുണ്ട്. 10 ടീമുകളായി തിരിഞ്ഞ ഓരോ ഗ്രൂപ്പിലും 3 നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനുമുണ്ട്. പുഞ്ചിരിമട്ടമാണ് ആദ്യ സോൺ. മുണ്ടക്കൈ 2-ാമത്തേതും വെള്ളാർമല സ്കൂൾ ഏരിയ 3-ാമത്തേതുമാണ്. ചൂരൽമല ടൗൺ 4-ാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 5-ാമത്തെ സോണും പുഴയുടെ അടിവാരം 6-ാമത്തെ സോണുമാണ്. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിലും പരിശോധന ഊർജിതമാക്കി. ചാലിയാറിന്റെ 40 കിലോമീറ്റർ പരിധിയിൽ 8 പോലീസ് സ്റ്റേഷനുകളുടെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ താങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളും കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട്. മണ്ണിൽ പുതിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേർഡ്സ് ഡഡാർ നാളെയെത്തും. നിലവിൽ 6 നായകളാണ് തെരച്ചിലിൽ സഹായിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 4 കടാവർ നായകളെ കൂടി വയനാട്ടിലെത്തിക്കും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിൽ നിന്ന് ഇതുവരെ ലഭിച്ച 58 ശരീരങ്ങളും 97 ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോയി. പോലീസ്, ഫയർഫോഴ്സ്, NDRF, നാട്ടുകാർ, നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് 3 ദിവസമായി നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത്. തിരിച്ചറിഞ്ഞ 3 മൃതദേഹങ്ങൾ ബന്ധുക്കളെ ഏറ്റുവാങ്ങി. ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സൌകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിലെത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ കണ്ടെത്താനായി ചാലിയാർ പുഴയുടെ എടവണ്ണ കടവുകളിലും ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ഉരുൾപൊട്ടൽ മേഖലയായ വിലങ്ങാട് 3 ക്യാമ്പുകളിലെ ഭൂരിഭാഗം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. 3 കുടുംബങ്ങളെ സ്കൂളുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശത്ത് അതിരൂക്ഷമായ കെടുതികളാണ് റിപ്പോർട്ട് ചെയ്തത്. 1-ലധികം ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിരുന്നു. 16-ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. 50-ലേറെ വീടുകൾ വാസയോഗ്യമല്ല. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നശിച്ചു. നിരവധി കടകൾ തകർന്നു. റോഡുകളും പാലങ്ങളും തകർന്നു. കക്കയത്ത് വലിയ പാറക്കല്ല് ഡാം സൈറ്റ് റോഡിലേക്ക് പതിച്ചു. ഗതാഗത തടസ്സം നീക്കാൻ നടപടികൾ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും ശക്തമായി വീശിയടിച്ച കാറ്റിലും കണ്ണൂർ ജില്ലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ജൂൺ മുതലുള്ള കണക്കുകൾ പ്രകാരം 36 വീടുകളാണ് ജില്ലയിൽ പൂർണ്ണമായും തകർന്നത്. 1084 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം 3 വീടുകൾ പൂർണ്ണമായും 33 വീടുകൾ ഭാഗികമായും തകർന്നു. 10 ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 129 കുടുംബങ്ങളിലെ 785 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 16 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായി കണക്കാക്കുന്നു. 1415.32 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. കോളയാട് പഞ്ചായത്തിലെ പെരുവാ വാർഡിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ 40-ഓളം ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് തലശ്ശേരി തഹസിൽദാർ CP മണിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്തെത്തി. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വഴി കാട്ടിലൂടെ 6 കിലോമീറ്ററോളം കാൽനടയായി ചെന്നാണ് സംഘം പ്രദേശത്തെത്തിയത്. കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.
മലപ്പുറം ജില്ലയിൽ മഴക്കെടുതി മൂലം 66 ക്യാമ്പുകളിലായി 1280 കുടുംബങ്ങളിലെ 3475 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ജില്ലാ കലക്ടർ VR വിനോദ് അറിയിച്ചു. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പേരെ വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കലക്ടർ അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരി താലൂക്കിൽ 5 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കൊടുവള്ളി വലിയപറമ്പ് കിഴക്കോത്ത് വില്ലേജിലെ പൊന്നുംതോറ മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന 300-ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിച്ചു. കക്കാട് വില്ലേജ് കാരശ്ശേരി പഞ്ചായത്ത് പട്രജോല വലിയകുന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 16 കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്കും 4 കുടുംബങ്ങളെ ആനയാകുന്ന് ഗവൺമെന്റ് LP സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ജോലിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമായി ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം ആരംഭിച്ചു. ജില്ലാ ഡെപ്യൂട്ടി ഡിഎംഒ ഡോ കെ സി സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. മാനന്തവാടിയിലേക്ക് പോകുന്ന ബസുകൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണം. പകർച്ചവ്യാധി സാധ്യത മുന്നിൽ കണ്ടാണ് പരിപാടികൾ നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രത തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. നെല്ലിയാമ്പതി ചുരം റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നത് അവസാനഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മണ്ണിടിച്ചിൽ മൂലം ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ചെറുവാഹനങ്ങൾ കടന്നുപോകാനുള്ള തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ്. വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങിയ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇരുചക്ര വാഹനങ്ങളെ പരിഗണിക്കും. നിലവിൽ മഴ ഒഴിഞ്ഞു നിൽക്കുന്നത് ജില്ലയിൽ മഴക്കെടുതികളുടെ ആക്കം കുറച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ചിലതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. നിലവിൽ 38 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 15 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്.
കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ കള്ളാർ വില്ലേജിൽ ചുള്ളിക്കര GLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഇ ചന്ദ്രശേഖരൻ MLA, ജില്ലാ കലക്ടർ ഇ ഇമ്പശേഖർ എന്നിവർ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെടുകയും പശ്ചിമബംഗാളിലും ജാർഖണ്ഡിനും മുകളിൽ ന്യൂനമർദ്ദം ഉണ്ടാവുകയും ചെയ്തതായി അറിയിപ്പിൽ പറയുന്നു. വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഗവർണർമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ ഗവർണർമാർക്ക് പുറമെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുക്കും. നിതി ആയോഗ് വൈസ് ചെയർമാൻ, CEO, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിക്കും. പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണം, സർവകലാശാലകളുടെ അക്രഡിറ്റേഷൻ, വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ പ്രചാരണം തുടങ്ങിയവയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടകൾ. നാളെ കർക്കിടകവാവ്. പ്രമുഖ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും പിതൃകൾക്ക് വിശ്വാസികൾ ബലിതർപ്പണം നടത്തും. കനത്ത മഴയുടെയും നദികളുടെ ഉയർന്ന ജലനിരപ്പിന്റെയും സാഹചര്യത്തിൽ കർശന സുരക്ഷാ സംവിധാനത്തോടെയായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ. ആലുവ മണപ്പുറം, തിരുനാവായ ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, വരക്കൽ കടപ്പുറം എന്നിവയടക്കം പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം ആയിരങ്ങൾ ബലിയിടാനെത്തും. ഹൈന്ദവാചാരങ്ങളിൽ വംശപരമ്പരയിലെ പിതൃകൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ കർക്കിടകത്തിലെ അമാവാസയിലാണ് ചെയ്യുന്നത്. ബലിതർപ്പണം നാളെ വൈകിട്ട് ആരംഭിച്ച് മറ്റന്നാൾ രാവിലെ സമാപിക്കും. പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് അമ്പെയ്ത്ത് മത്സരങ്ങൾ ഇന്നും തുടരും. പുരുഷ ഹോക്കിയിൽ പൂൾ ബിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇന്നലെ ഇന്ത്യ 3 വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾസ് 3 പൊസിഷൻസ് വിഭാഗത്തിൽ സ്വപ്നിൽ കുസാലയാണ് വെങ്കല മെഡൽ നേടിയത്. ഈ ഇനത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറാണ് സ്വപ്നിൽ കുസാലെ. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലക്ഷ്യ സെൻ ചൈനീസ് താരം ചൌട്ടിയൻ ചെന്നെ ഇന്ന് നേരിടും. അമ്പെയ്ത്ത് സംയുക്ത വിഭാഗം മത്സരത്തിൽ ധിരാജ് ബൊമ്മദേവ്ര, അങ്കിത ഭഗത് സഖ്യം ഇന്തോനേഷ്യൻ താരങ്ങളുമായി മത്സരിക്കും. അത്ലറ്റിക്സിൽ വനിതകളുടെ 5000 മീറ്റർ ഹീറ്റ്സിൽ അങ്കിത ധ്യാനി, പരുൾ ചൌധരി എന്നിവർ മത്സരിക്കും. ഇന്ത്യ ശ്രീലങ്ക ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം തുടങ്ങും. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരിയ ആവേശത്തിലാണ് ഇന്ത്യ ഏകദിന മത്സരത്തിനിറങ്ങുന്നത്. വേൾഡ് മലയാളി കൌൺസിൽ ആഗോള സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 2 വർഷത്തിലൊരിക്കലാണ് കൌൺസിൽ യോഗം ചേരുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കോലാലംപൂർ സർവീസിന് തുടക്കമായി. എയർ ഏഷ്യ വിമാനമാണ് ഇന്നലെ മുതൽ സർവീസ് ആരംഭിച്ചത്. ഇന്നലെ രാത്രി 11:28 വിമാനം കരിപ്പൂരിലിറങ്ങി. പുലർച്ചെ 12:10 കോലാലംപൂരിലേക്ക് മടക്ക സർവീസ് ആരംഭിച്ചു. ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോലാലംപൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട്ട് നിന്ന് കോലാലംപൂരിലേക്കുമാണ് സർവീസ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് 5 ഘട്ടത്തിന്റെയും ചർമ്മമുട രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് 2 ഘട്ടത്തിന്റെയും സംയുക്ത വാക്സിനേഷൻ യജ്ഞം പ്രതികൂല കാലാവസ്ഥ മൂലം ഇന്നലെ തുടങ്ങാനായില്ല. തിങ്കളാഴ്ച സംയുക്ത വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് ഒരു സ്ത്രീയും പെൺകുട്ടിയും ഉൾപ്പെടെ 4 പേരെ സേനാംഗങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തി. സൈന്യം ഉൾപ്പെട്ട സംയുക്ത സംഘം 6 സോണുകളിൽ തെരച്ചിൽ തുടരുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ഗവർണർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഡൽഹിയിൽ ഇന്ന് ആരംഭിക്കും. നാളെ കർക്കിടകവാവ്. പ്രമുഖ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും പിതൃകൾക്ക് വിശ്വാസികൾ ബലിതർപ്പണം നടത്തും. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിനം ഉച്ചകഴിഞ്ഞ് കൊളംബോയിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
you.